നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
രാജ്യത്തെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് കൊറോണ വൈറസിനെതിരെ പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിനായി വാക്സിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് കൂടി നൽകുവാൻ ഓസ്ട്രേലിയൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ആരോഗ്യപരമായി ദുർബല വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്ന രാജ്യത്തെ 500,000 ആളുകൾക്ക് ബൂസ്റ്റർ ഡോസിൻ്റെ ഗുണം ലഭിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ബൂസ്റ്റർ ഡോസുമായി ബന്ധപ്പെട്ട വിവിധ സംശയങ്ങൾക്ക് മറുപടി നൽകുകയാണ് സിഡ്നി ക്യാംപ്ടണിൽ GP പ്രവർത്തിക്കുന്ന ഡോക്ടർ സിറാജ് ഹമീദ്. പ്രിയ ശ്രോതാക്കളെ, SBS റേഡിയോ മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. നമസ്കാരം ഡോക്ടർ സിറാജ് ഹമീദ്, SBS റേഡിയോയിലേക്ക് സ്വാഗതം.
താങ്ക് യു ജോജോ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് ടോക്ക്. ഗുഡ് ഈവനിംഗ് എവ്രിവൺ.
ഡോക്ടർ, നല്ലൊരു ഞായറാഴ്ച, ലോക്ക്ഡൌണിന് ശേഷം കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന ഒരു സമയമാണ്. താങ്കളുടെ സമയത്തിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാമെന്ന് തോന്നല്ലേ?
തീർച്ചയായിട്ടും.
ഈ രാജ്യത്ത് ബൂസ്റ്റർ ഡോസുകൾ നൽകി തുടങ്ങുമെന്ന് കഴിഞ്ഞയാഴ്ച TGA അറിയിച്ചിരിക്കുകയാണ്. ഈ എന്താണ് ഈ ബൂസ്റ്റർ ഡോസിന്റെ ഒരു ഗുണം, അല്ലെങ്കിൽ ഇത് നൽകേണ്ട സാഹചര്യം എന്താണ്?
ബൂസ്റ്റർ ഡോസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് 3 കാരണങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർ, നമ്മൾ പറയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഉള്ള ആൾക്കാരിൽ സാധാരണക്കാരെ അപേക്ഷിച്ച് അവരുടെ വാക്സിനേഷൻ പ്രൊട്ടക്ഷൻ അത് കുറവാണ്. അത് നമ്മൾ പല ഘട്ടങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റി. ബിക്കോസ് നമ്മളിപ്പം സിഡ്നിയിലെയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ മൊത്തം ലോകത്തിലെ എവിടെയാണെങ്കിലും ഹോസ്പിറ്റൽ ഡാറ്റ അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇമ്മ്യൂണൈസേഷൻ കഴിഞ്ഞിട്ട് ഇമ്മ്യൂണൈസേഷൻ കഴിഞ്ഞിട്ടും 2 ഡോസ് എടുത്തു കഴിഞ്ഞിട്ടും ചില ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാർ ഹോസ്പിറ്റലൈസേഷൻ ആവുന്നു, കണ്ടീഷൻ കുറച്ചുകൂടി പേഴ്സൺ. അപ്പോൾ അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 2 വാക്സിൻ എടുത്തു. നമ്മളിപ്പോൾ ഇപ്പോഴും കോവിഡിന്റെ ഇനീഷ്യൽ ശൈശവദശയിലാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ വി ആർ സ്റ്റിൽ ലേണിംഗ്. അപ്പോൾ 2 ഡോസ് എടുത്തു കഴിഞ്ഞു. കാലക്രമേണ ഈ ഡോസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ പൊതുവെ ഏതായാലും കുറഞ്ഞു കുറഞ്ഞു വരും. നോർമൽ കേസസ് തന്നെ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ള, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ടെറ്റനസ് അതുപോലത്തുള്ള കാര്യങ്ങളാണെങ്കിലും അത് നമുക്ക് കൂടുതൽ പരിചിതമാണ്. നമ്മളൊരു 5 വർഷം കൂടുമ്പോൾ ഒരു ടെറ്റനസ് ഡോസിന്റെ ബൂസ്റ്റർ എടുക്കേണ്ടി വരുന്നു. അപ്പൊ അതുകൊണ്ട് കാലക്രമേണ വാക്സിൻ്റെ പ്രൊട്ടക്ഷൻ കുറയും. അതൊരു കാരണമാണ് നമ്മൾ ബൂസ്റ്റർ ഡോസിനെ കുറിച്ച് പറയുമ്പോൾ. മൂന്നാമത്തെ കാരണമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പം 2019 അവസാനത്തിൽ അല്ലെങ്കിൽ 2020 ആദ്യത്തിൽ കോവിഡ് വന്നു, നമ്മൾ ഹിറ്റ് ചെയ്തു. വേരിയൻസ് നമ്മുടെ സയന്റിസ്റ്റും ഇല്ല എക്സ്പേർട്ടും നടത്തിയതിനനുസരിച്ച് അതൊരു ആൽഫ അല്ലെങ്കിൽ ബീറ്റ വേരിയന്റ് അതുപോലത്തെ ആയിരുന്നു. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ വാക്സിനേഷൻ അതുപോലുള്ള പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നത്. ആൻഡ് ഈ സ്റ്റേജിൽ, ഇന്നത്തെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം ഡെൽറ്റ വേരിയന്റ് അതുപോലത്തെ വേരിയൻസ് ഒക്കെ വെരി കോമൺ ആണ്. അപ്പം കാലക്രമേണ വേരിയൻസ് മാറി മാറി വരും. അതിനനുസരിച്ച് നമുക്ക് നമ്മളിപ്പം ആദ്യം കൊടുത്ത ഡോസിൽ തന്നെ നമ്മുടെ എല്ലാ സമയത്തും പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അതൊരു അതും കൂടി ഒരു കാരണമാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു 3 കാരണമാണ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ്, എന്താണ് ബൂസ്റ്റർ ഡോസിന്റെ ആവശ്യകത എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, നമ്മുടെ ഈ ഓസ്ട്രേലിയയിൽ ഈ ബൂസ്റ്റർ ഡോസ് നൽകുന്നതിന് വേണ്ടി നിലവിൽ ഏതൊക്കെ ആളുകളെയാണ് ഇതിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, പരിഗണിക്കുന്നത്?
ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്കറിയാം ഓസ്ട്രേലിയയിൽ ഹെൽത്ത്, ഓസ്ട്രേലിയൻ ഹെൽത്തിന് മെയിനായിട്ട് അഡ്വൈസ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് ഫോർ ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചാൽ HAGI എന്നൊരു കമ്മിറ്റി ഉണ്ട്. അതാണ് എവറി 2 weeks അല്ലെങ്കിൽ സമയബന്ധിതമായി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും എന്താണ് കറന്റ് റെക്കമെൻഡേഷൻ ആസ് പെർ ദി ഓസ്ട്രേലിയൻ സെനാരിയോ അവരെ ഉപദേശിക്കുന്നത്. അപ്പൊ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഗൈഡ്ലൈൻസ് പ്രകാരം, ഏറ്റവും ലേറ്റസ്റ്റ് ഗൈഡ്ലൈൻസ് എന്ന് വെച്ചാൽ 7th October ഇറങ്ങിയ ഗൈഡ്ലൈൻ, 2021 ഇറങ്ങിയ ഗൈഡ്ലൈൻസ് പ്രകാരം അവർ സെർട്ടൻ കാറ്റഗറി കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ സിവിയർലി ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പോപ്പുലേഷൻ. അപ്പൊ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ആക്റ്റീവ് ബ്ലഡ് ക്യാൻസർ ഉള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഒരു ലുക്കീമിയ അല്ലെങ്കിൽ ലിംഫോമ അതുപോലത്തെ ബ്ലഡ് ക്യാൻസർ ആയി ഉള്ള രോഗികൾക്ക് അവർ ഇമ്യൂണോതെറാപ്പിയോ അല്ലെങ്കിൽ അവർ കീമോതെറാപ്പിയോ അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്പർ വൺ. നമ്പർ ടു ഈസ് അതർ ദൻ നോൺ ഹെമറ്റോളജിക്കൽ ക്യാൻസർ, എന്ന് വെച്ചാൽ വേറെ ക്യാൻസർ ബട്ട് ദേ ആർ ഓൺ ഇമ്യൂണോ കീമോതെറാപ്പി റേഡിയോതെറാപ്പി അതുപോലുള്ള കാര്യങ്ങളിലുള്ള ആൾക്കാർ. മൂന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ സോളിഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, നമുക്കറിയാം കിഡ്നി ട്രാൻസ്പ്ലാന്റോ അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റുള്ള ആൾക്കാർക്ക് ഇമ്യൂണോ സപ്രഷൻ ഡ്രഗ് കൊടുക്കും. അപ്പൊ അവരുടെ ഇമ്മ്യൂണിറ്റിയും കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരു കാറ്റഗറിയും കൂടി മൂന്നാമത്തെ കാറ്റഗറി. നാലാമത്തെ, ഞാനിപ്പോഴത്തെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് റെക്കമെൻഡേഷനുള്ള ലിസ്റ്റാണ് ഈ പറഞ്ഞു വരുന്നത്. നാലാമത്തെ വെച്ചാൽ കിഡ്നി അസുഖമായിട്ട് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ട് ഡയാലിസിസ് ഹീമോ ഡയാലിസിസ് അതുപോലെ ചികിത്സയിൽ കഴിയുന്ന ആൾക്കാർ. അഞ്ചാമത്തത് റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാദം എന്ന് പറയാനല്ല, ചില ഒരു പ്രത്യേകതരം സന്ധിവാദം അല്ലെങ്കിൽ എസ് എൽ ഇ ലൂപ്പസ് അതുപോലത്തെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരിൽ അവരിൽ ചില സമയത്ത് മിക്കവാറും നിങ്ങളുടെ റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് കുറച്ചുകൂടി കോമൺ ആയിരിക്കും, പരിചയമുള്ളതായിരിക്കും. അതിൽ ചില ആൾക്കാർക്ക് ഡിസീസ് മോഡിഫൈയിങ് ഡ്രഗ്സ് എന്ന് പറയും, നമ്മൾ മെത്തോട്രെക്സേറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ സിക്സ് മെർകാപ്സിപ്പിൻ ഇതുപോലത്തെ മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്റ്റീറോയിഡ് ടാബ്ലറ്റ്. സ്റ്റീറോ എന്ന് വെച്ചാൽ ചെറിയ ഡോസ് അല്ല, സ്റ്റീറോയിഡ് ടാബ്ലറ്റ് തന്നെ മോർ ദാൻ 20 മില്ലിഗ്രാം പെർ ഡേ ഫോർ അറ്റ്ലീസ്റ്റ് 14 ഡേയ്സ് ഇൻ എ മന്ത്. ഈ ഈ ഒരു കോഴ്സിൽ കഴിക്കുന്ന ആൾക്കാരിലാണ് പിന്നൊരു കാറ്റഗറി ആയിട്ട് അവർ സിവിയർലി ഇമ്മ്യൂണോ കോംപ്രമൈസ് എന്ന് പറയുന്നത്. കൂടാതെ പ്രൈമറി ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി, ചില ആൾക്കാർക്ക് ജന്മന അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, അങ്ങനെയുള്ള ഒരു കാറ്റഗറി. അതും കൂടാതെ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ HIV അതുപോലത്തെ രോഗം ബാധിച്ച ആൾക്കാരുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ കൂടി. അപ്പം ഇത്രയും ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് ആസ് പെർ ദ കറന്റ് ഗൈഡ് ലൈൻസ് 7th October HIV പറഞ്ഞ കറന്റ് ഗൈഡ് ലൈൻസ് പ്രകാരം തേർഡ് ഡോസിനായിട്ട് ഇവരെ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം കൂടെ വെച്ചാൽ, എന്തിനാണ് ഇപ്പം ഇതിന്റെ റാഷണൽ എന്താണ്, എന്തുകൊണ്ടാണ് ഇത്രയും സിവിയർ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാർക്ക് ഏറ്റാക്കിയിട്ട് ഒരു റെക്കമെൻഡേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റീസെന്റ് ഹോസ്പിറ്റൽ ഡാറ്റ അതുപോലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ഹൂവെവർ ഹാഡ് എ ടു ഡോസസ് അവർ സാധാരണ ആൾക്കാരാണെങ്കിൽ അവരുടെ സിവിയറിറ്റി വളരെ കുറവായിരിക്കും. ഐ മീൻ സിവിയറിറ്റി ഓഫ് ദ ഡിസീസ് ഇസ് മച്ച് ലെസ് കമ്പയർഡ് ടു ദോസ് ഹു ആർ ഇമ്മ്യൂണോ കോംപ്രമൈസ്. അങ്ങനെ വരുമ്പം അവരുടെ മോർട്ടാലിറ്റി റേറ്റ്, അവരുടെ ഡെത്ത് റേറ്റ് ഓൾമോസ്റ്റ് 2 times മോർ ദാൻ ദ നോർമൽ ഹൂ ഇസ് ഹാവിങ് എ സിവിയർ കോവിഡ്. പ്ലസ് അനദർ അഡീഷണൽ പോയിന്റ് ദേ വുഡ് ലൈക്ക് ടു ആഡ് ഹിയർ എന്ന് വെച്ചാൽ, അവർ ഒന്നുകൂടി സ്ട്രെസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം സാധാരണ ഒരു ആൾക്കാർ കോവിഡ് വന്ന് കഴിഞ്ഞാൽ അതൊരു 10 ദിവസം അല്ലെ 15 ദിവസത്തിൽ മാറുന്നുണ്ടെങ്കിൽ, സിവിയർലി ഇമ്മ്യൂണോ കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കുറെ കൂടി ലെങ്തി ആയി പോകുന്നുണ്ട്. സിവിയറിറ്റീസ് മേ ബി ഗോസ് അപ് ടു എ മന്ത് ഓർ മോർ. അങ്ങനെ വരുമ്പം ഡിഫറെന്റ് വേരിയൻസ്, അപ്പം പുതിയ വൈറസ് വേരിയൻസ് വരാൻ സാധ്യതയുള്ളത് കൊണ്ടും കൂടിയാണ് ഇങ്ങനെയുള്ള, ദാറ്റ്സ് എ റാഷണൽ ബിഹൈൻഡ് ഈ തേർഡ് ഡോസിന്റെ അവർ പറയുന്നത്.
എനിക്ക് തോന്നുന്നു ജി പി മാരാണെന്ന് തോന്നുന്നല്ല ഈ മാനദണ്ഡങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ച് ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത് അല്ലേ?
ബിക്കോസ് നമ്മുടെ ഓസ്ട്രേലിയൻ ക്ലിനിക്കൽ സിനാരിയോ നമുക്കറിയാം, ജി പി ആണ് നിങ്ങളുടെ ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട്. നിങ്ങൾ എന്ത് കാര്യത്തിൽ നിങ്ങളുടെ ജി പിയുടെ അടുത്തേക്കാണ് പോവുക, ജി പി ആണ് ആവശ്യത്തിനനുസരിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട്, ബിക്കോസ് യു ആർ അപ്രോച്ചബിൾ ടു ജി പി എനി ടൈം. അപ്പൊ അങ്ങനെയുള്ള ജി പി ഈസ് റെക്കമെൻഡേഷൻ ഫോർ എവറി വൺ. പക്ഷെ നമ്മുടെ ഒരു ഓസ്ട്രേലിയൻ സീന് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾക്ക് ഒരു സ്വന്തമായ ഒരു ജി പി ഉണ്ടാവും, പുള്ളിയെ കാണാൻ വളരെ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ യു ഹാവ് എ വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഹിം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സ്ഥിരം കാണുന്ന ആളാണ്. ഐ മീൻ ദാറ്റ്സ് എ റിലേഷൻഷിപ്പ് യു ഹാവ് വിത്ത് യുവർ ജി
പി. നിലവിൽ ഓസ്ട്രേലിയയിൽ നമുക്ക് ഏതൊക്കെ വാക്സിനുകളുടെ ബൂസ്റ്റർ ഡോസുകളാണ് ലഭ്യമായിട്ടുള്ളത്?
Everybody's question. Yeah. ഞാൻ 2 Pfizer dose എടുത്തു, അല്ലെങ്കിൽ ഞാൻ 2 AstraZeneca dose എടുത്തു, ഇനി എന്താണ് എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അപ്പം ആസ് പെർ ദ ഗൈഡ് ലൈൻസ് ഞാൻ പറഞ്ഞ പോലെ 7th October ഗൈഡ് ലൈൻസ് പ്രകാരം പ്രിഫേർഡ് തേർഡ് ഡോസ് ഈസ് ഫൈസർ. നിങ്ങൾ ആസ്ട്രാസെനിക്ക എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഫൈസർ എടുത്തിട്ടുണ്ടെങ്കിലും പ്രിഫറൻസ് ഈസ് ഫൈസർ ഫോർ ദ തേർഡ് ഡോസ്. നേരെ മറിച്ച് ഫൈസർ കൊണ്ട് വല്ല സൈഡ് ഇഫക്റ്റോ അല്ലെങ്കിൽ നമുക്കറിയാം വളരെ മൈനർ ആയിട്ടുള്ള മയോകാർഡൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഹാർട്ട് അങ്ങനെയുള്ള ചെറിയ സൈഡ് ഇഫക്ട്സ്, സെൽഫ് ലിമിറ്റിംഗ് സൈഡ് ഇഫക്ട് ഫൈസറിൽ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വി വുഡ് ഗോ ഫോർ ആസ്ട്രാസെനിക്ക, അല്ലെങ്കിൽ ആസ് പെർ ദ ഗൈഡ് ലൈൻസ് ദ കറന്റ് പ്രിഫറൻസ് ഈസ് ഫൈസർ ഫോർ ദി തേർഡ് ഡോസ്.
ഡോക്ടർ, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇപ്പം ഞാൻ മുൻപ് 2 dose ആസ്ട്രാസെനക്കയാണ് എടുത്തത്, അപ്പോൾ എനിക്ക് വീണ്ടും ബൂസ്റ്റർ ഡോസ് ആയിട്ട് ഫൈസർ സ്വീകരിക്കാൻ പറ്റുമോ?
അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് പ്രകാരം പ്രിഫേർഡ് ഈസ് നിങ്ങൾ അസ്ട്രാസെനിക്ക ആണ് എടുത്തിട്ടുണ്ടെങ്കിലും, നിങ്ങൾ ഫൈസർ ആണ് എടുത്തിട്ടുണ്ടെങ്കിലും, കറന്റ് റെക്കമെൻഡേഷൻ ഈസ് ദ തേർഡ് ഡോസ് ഇസ് ഫൈസർ. അത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ നിങ്ങൾ പറയുന്നു എനിക്ക് ലുക്ക് ഐ എം ഹാപ്പി വിത്ത് അസ്ട്രാസെനിക്ക, പ്ലീസ് കം ആൻഡ് ഗിവ് മീ അസ്ട്രാസെനിക്ക എന്ന് പറഞ്ഞാൽ, ഈ 7th ഗവർണർ ഒക്ടോബറിൽ ഇറക്കിയ ഗൈഡ് ലൈൻസിൽ അവർ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി വെച്ചിട്ടുണ്ട്. ദ പ്രിഫേർഡ് ഇസ് ഫൈസർ, ബട്ട് you can give any, I mean, AstraZeneca കൂടി കൊടുക്കാം.
ഓക്കെ, ഈ ബൂസ്റ്റർ ഡോസുകൾ നമുക്ക് നിലവിൽ എവിടെയാണ് ലഭ്യമാകുക? ഈ മറ്റു വാക്സിൻ കിട്ടുന്ന എല്ലാ ക്ലിനിക്കുകളിലും ഈ ബൂസ്റ്റർ ഡോസുകളും ലഭിക്കുമോ?
തീർച്ചയായിട്ടും. നിങ്ങളുടെ ആദ്യം തുടങ്ങിക്കഴിയുന്ന സമയത്ത് നമുക്കറിയാം എല്ലാ സെന്ററിലും എല്ലാ വാക്സിൻസും അവൈലബിൾ ആയിരുന്നില്ല. ഫോർ എക്സാമ്പിൾ AstraZeneca ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ഫൈസർ ചില സ്ഥലങ്ങളിലായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ GP ക്ലിനിക്കിലോ അല്ലെങ്കിൽ നിയർ ബൈ ഇമ്മ്യൂണൈസേഷൻ സെന്ററിലോ എല്ലാ വാക്സിൻസും അവൈലബിൾ ആണ്. അപ്പം യു ക്യാൻ ഗോ ടു യുവർ GP ഓർ യു ജസ്റ്റ് ചെക്ക് ഓൺലൈൻ. നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും അടുത്തുള്ള ഇമ്മ്യൂണൈസേഷൻ സെന്ററിൽ പോയിട്ട് സ്വീകരിക്കാം. അപ്പൊ പൊതുവെ നോർമലി അവർക്ക് എല്ലാവർക്കും വരുന്ന ഒരു ചോദ്യമായിരിക്കും, എപ്പോഴാണ്, വാട്ട് ഈസ് ദ ടൈം, വെൻ ഷുഡ് ഐ ടേക്ക്? ഞാനിപ്പം എന്റെ AstraZeneca അല്ലെങ്കിൽ എന്റെ രണ്ട് ഡോസ് എടുത്തിട്ട് ഇപ്പം ഒരു മാസമായി അല്ല രണ്ട് മാസമായി ഇട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്ന്, അതിനുള്ള ഉത്തരം എന്ന് വെച്ചാൽ ഇപ്പം രണ്ട് ലാസ്റ്റ് സെക്കൻഡ് ഡോസ് എടുത്ത് കഴിഞ്ഞിട്ട് രണ്ട് മാസം മുതൽ രണ്ട് മാസം മുതൽ ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങളുടെ GP അടുത്ത് പോയി കഴിഞ്ഞാൽ GP നിങ്ങൾക്ക് തേർഡ് ഡോസ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇറ്റ്സ് നോട്ട് ഫോർ എ കോമൺ പോപ്പുലേഷൻ. ഞാൻ ഉദ്ദേശിക്കുന്നത് തേർഡ് ഡോസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിവിയർലി ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡുള്ള ആൾക്കാർക്കുള്ള തേർഡ് ഡോസ്. സെക്കൻഡ് മന്ത് മുതൽ നിങ്ങളുടെ സെക്കൻഡ് ഡോസ് രണ്ട് മാസം, അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം മുതൽ എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ്. ആറ് മാസം കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ അത് കറന്റ് ഗൈഡ് ലൈൻസ് ഈസ് എത്രയും പെട്ടെന്ന് നിങ്ങളെ GP അടുത്ത് പോയിട്ട് നിങ്ങളുടെ തേർഡ് ഡോസ് സ്വീകരിക്കുക എന്നുള്ളതാണ്.
ഡോക്ടർ, ഇത് കേൾക്കുന്ന പലർക്കും ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്ന ആഗ്രഹമുണ്ടാവും. പ്രത്യേകിച്ച് ഈ സന്ധിവേദനയെ പറ്റി പറഞ്ഞ ഒരു വാക്ക് വരുമ്പോൾ തന്നെ നമ്മൾ മലയാളികളിൽ പലർക്കും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ അങ്ങനെയുള്ളവരെ എന്താണ് ചെയ്യേണ്ടത്?
അതൊരു നല്ലൊരു ചോദ്യമാണ്. എല്ലാവർക്കും സന്ധിവേദന എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ അല്ലെങ്കിൽ SLE, ഈ ഇതുപോലുള്ള സന്ധിവേദനയും നേരെ മറിച്ച് നമ്മുടെ വേറൻറ്റിയർ ഒരു ഏജ് റിലേറ്റഡോ അല്ലെങ്കിൽ വേറൻറ്റിയർ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സന്ധിവേദനയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് സാധാരണ എല്ലാവരെയും കാണുന്ന സന്ധിവേദന. അപ്പൊ അതിന് നമ്മൾ ഒരിക്കലും സ്റ്റീറോയിഡ് എന്നുള്ള മരുന്നോ അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഡിസീസ് മോഡിഫൈങ് ഡ്രഗ്ഡ് ആയിട്ടുള്ള മെത്തോട്രെക്സേറ്റോ അല്ലെങ്കിൽ 6-മെക്സോപ്രോക്യൂറിനോ അതുപോലത്തെ സ്പെഷ്യൽ മെഡിക്കേഷൻസ് കഴിക്കാതെ നമ്മൾ സാധാരണ ചില സമയത്ത് ഒരു പെനഡോൾ ഓസ്റ്റിയോ, ഇതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന സന്ധി. അപ്പൊ അതും റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പൊ കറന്റ് ഗൈഡ് ലൈൻസ് പ്രകാരം സാധാരണ സന്ധിവേദനയുള്ള ആൾക്കാർക്കാണെങ്കിലോ അല്ലെങ്കിൽ സാധാരണ പോപ്പുലേഷൻ ആണെങ്കിലോ ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ പ്രകാരം തേർഡ് ഡോസ് ഇതുവരെയും ഓസ്ട്രേലിയയിൽ റെക്കമെൻഡ് ചെയ്തിട്ടില്ല.
ഓക്കെ ഡോക്ടർ, സമയപരിമിതി കൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ തീരുമാനിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GP പോയി കാണുക എന്നുള്ളതാണെന്ന് തോന്നുന്നു.
തീർച്ചയായിട്ടും. ഇത് ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ജനറൽ, ഏറ്റവും ഒരു എല്ലാവർക്കും ഒരു ജനറൽ ആയിട്ടില്ല, പക്ഷെ നിങ്ങളുടെ GP ആണ് നിങ്ങൾ അറിയുന്നത്, നിങ്ങളുടെ GP അടുത്ത് പോവാ. ഹി നോസ് വാട്ട് ഓൾ കണ്ടീഷൻസ് യു ഹാവ്. He is the right person. Alan is the right person to recommend you what is the next dose and where do you take from there.
ഏതായാലും വളരെ നന്ദി ഡോക്ടർ സിറാജ് ഹമീദ്, ബൂസ്റ്റർ ഡോസുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കളോട് പങ്കുവച്ചതിന്.
Thank you once again, Sujit. And I'm so happy that you asked me all these questions. കുറച്ചെങ്കിലും ആൾക്കാർക്ക് അത് കുറേയൊക്കെ സംശയം ദൂരീകരിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാണ്, നിങ്ങളുടെ GP ആണ് നിങ്ങൾ അറിയുന്ന കൂടുതൽ ആള്. സോ ഹി ഇസ് ദ റൈറ്റ് പേഴ്സൺ ടു ഗൈഡ് യു. അപ്പം നിങ്ങൾ രണ്ട് മാസം കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് വേണ്ടി രണ്ട് മാസം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ GP പോയി കാണുക. നിങ്ങളെ കൂടുതൽ ഹി വിൽ ബി ദ റൈറ്റ് പേഴ്സൺ ടു അഡ്വൈസ് യു മോർ. താങ്ക് യു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.